أما بعد فإن خير الحديث كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون صدق الله العظيم.
பிரியப்பட்ட சகோதரர்களே, இன்ன நீங்களோடப்பம் பங்கு வைக்கാൻ உத்தேசிக்கிற விஷயம் துக்கம் அல்லെങ്കിൽ வேதனம் அல்லെങ്കിൽ சங்கடம் அதினோடு நாம் கீழடங்கி கொடுக்கிறது என்னும் விஷயம். துக்கம் அல்லെങ്കിൽ വ്യസനം സങ്കടം എന്നൊക്കെ പറയാവുന്നത് പലപ്പോഴും മനുഷ്യരിൽ പലരും ദുഃഖം ബാധിക്കുമ്പോൾ ജീവിതത്തോട് തന്നെ പിന്നെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്നതായും അല്ലെങ്കിൽ ദുഃഖത്തിന് കീഴൊതുങ്ങി കൊടുക്കുന്നതായും കാണാം. എന്നാൽ അതിനോട് എടുക്കേണ്ട നിലപാടുകൾ എന്താണ്? ദുഃഖം വരുമ്പോൾ പ്രവാചകന്മാർ കാണിച്ചു തന്ന മാതൃക എന്താണ്? ദുഃഖത്തിനോട് ഒരിക്കലും കീഴടങ്ങി കൊടുക്കരുത് എന്ന ഒരു വിഷയം ആസ്പദമാക്കിയാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കാൻ
ഉദ്ദേശിക്കുന്നത്.
സത്യവിശ്വാസികളെ, സൂറത്ത് അംഫാലിലെ 29-ാമത്തെ ആയത്ത്, സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, യജ്അല്ലകും ഖുർആന, അള്ളാഹു നിങ്ങൾക്ക് സത്യവും അസത്യവും വേർതിരിച്ചറിയുവാനുള്ള കഴിവ് നൽകും. വയുകഫിർ അൻകും സയ്യാത്തിക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു മൂടി വെച്ച് തരും അല്ലെങ്കിൽ കാണാതാക്കി തരും. വയഫിർ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. വല്ലാഹുദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു മഹത്തായ അനുഗ്രഹമുള്ളവനാണ്. സത്യവിശ്വാസികളോട് അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കാനാണ് പറയുന്നത്. ഇതും ദുഃഖവുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് വരുന്നു. അള്ളാഹു യജ്അലക്കും ഖുർആന, സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി തരും എന്ന് പറഞ്ഞത് അവിടെയാണ് വിഷയങ്ങൾ. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വരുന്ന ദുഃഖം എന്ത് രീതിയിലാണ് അത് നമ്മളെ ബാധിക്കുന്നത് എന്നും അതിനോട് എന്ത് നിലപാട് എടുക്കണം എന്നും ഖുർആനാകുന്ന ഗ്രന്ഥവും അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ഒരു കുറച്ചെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ ഒരു ദുഃഖം വന്നെടുക്കുമ്പോൾ നമുക്കതിനോടൊരു വിജയകരമായ നിലപാടെടുക്കാൻ സാധിക്കും. അതിന് തോറ്റ് കീഴടങ്ങാതെ അതിൽ പരാജിതനായി പോകാതെ ജീവിതം ശക്തമായി മുന്നോട്ട് പോകുവാൻ കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയും. ആദ്യമായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നുള്ളത് എല്ലാത്തിനും പറയുന്നത് പോലെ തന്നെ കണിശമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ദുഃഖം ബാധിച്ചാലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നുള്ളത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള ഈ ഒരാഴത്തിൽ വയുഗഫിർ അൻകും സയ്യാത്തിക്കും വയഗ്ഫിർ ലക്കും എന്ന് പറയുന്നു. അള്ളാഹു നിങ്ങളുടെ പാപങ്ങളെ മൂടി വെച്ചു തരും, അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചു തരും. കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരൻ എന്ന് കേട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ സത്യം മനസ്സിലാക്കി നിഷേധിയായി മാറുന്ന മനുഷ്യനാണ് കാഫിർ എന്ന് പറയുന്നത്. അറബിയുടെ അസൽ ഭാഷയിൽ കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാരാണ്. കാരണം എന്താണ്? വിത്ത് മണ്ണിനടിയിൽ ഒളിപ്പിച്ചു വെക്കുന്നവരാണ്. അതുപോലെ ദീനിന്റെ കാഴ്ചപ്പാടിൽ കാഫിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കിയതിന് ശേഷം അതിനെ മൂടി വെച്ച് അതിനെതിരായ നിലപാടെടുക്കുന്നവൻ. ഇവിടെ യുക്കഫിർ അൻകും സയ്യിആത്തിക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു മൂടി വെച്ചു തരും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ പാപങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് അതിനെ കാണാൻ കഴിയുക. ഒന്ന്, നാമും, അതായത് മഖ്ലൂഖായ സൃഷ്ടിയായ നാമും സൃഷ്ടാവായ അള്ളാഹും തമ്മിലുള്ള പാപങ്ങൾ. അതായത് ഞാൻ ചെയ്യുന്ന പാപം ഇദ്ദുനിയാവിലുള്ള മറ്റു സൃഷ്ടികളെ ബാധിക്കാത്ത പാപം. ഉദാഹരണത്തിന് ഞാൻ മഗ്രിബ് നിസ്കരിച്ചില്ല എന്ന് വിചാരിക്കുന്നു, അത് ബാക്കിയുള്ള ഒരു സൃഷ്ടിയെയും ഞാൻ ബാധിപ്പിക്കുന്ന ഒരു പാപമല്ല. ഞാനും എന്റെ ഖാലിഖുൽ റബ്ബായ എന്റെ സൃഷ്ടാവായ അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിലുള്ള ഒരു പാപമാണ് ഞാൻ ചെയ്തത്. ആ പാപം നമ്മൾ പരസ്യമാക്കാത്തിടത്തോളം കാലം അള്ളാഹു നമ്മൾ അതിന് വേണ്ട പാപമോചനം തേടിയാൽ അള്ളാഹു അതാരും കാണാത്ത രീതിയിൽ നാളെ പരലോകത്ത് വിചാരണ സമയത്ത് മൂടിയിരിക്കും. അതായത് ഒന്നും കൂടി പറയാം, നാമും നമ്മുടെ സൃഷ്ടാവായ റബ്ബുലാലമീനായ തമ്പുരാനും തമ്മിലുള്ള ഇടപാടുകളിൽ വന്നു പോകുന്ന പാകപ്പിഴവുകളാകുന്ന പാപങ്ങളെ നാം പരസ്യമാക്കാത്തിടത്തോളം കാലം അള്ളാഹു മൂടി വെച്ചു. നമ്മൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ, പക്ഷേ ഞാനും മറ്റൊരു സൃഷ്ടിയുമായുള്ള തിന്മകൾ, ഞാനൊരുത്തൻ തല്ലുകയോ ഒരുത്തൻ അപഹരിക്കുകയോ പണം എടുക്കുകയോ എന്തെങ്കിലും വിധത്തിൽ അയാളോട് ദ്രോഹം ചെയ്താൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൃഷ്ടികളോട് എന്തെങ്കിലും അക്രമം ചെയ്താൽ, ആ കാര്യത്തിൽ അള്ളാഹു എനിക്ക് പുറത്തു തരുന്നതിന് മുമ്പ് ഞാൻ പ്രായശ്ചിത്തം ചെയ്യുകയും അള്ളാഹുവിനോട് പുറത്തേക്ക് തെളിയിക്കണം. ആദ്യം പ്രായശ്ചിത്തം ചെയ്യണം. പ്രായശ്ചിത്തം ചെയ്യാതെ അള്ളാഹു മറ്റു സൃഷ്ടികളോടുള്ള പാപങ്ങൾ പുറത്തു തരികയില്ല. ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് 100 റിയാൽ വാങ്ങി മടക്കി കൊടുത്തില്ല, അക്രമമായി പിടിച്ചു. നാളെ പരലോകത്ത് ചെല്ലുമ്പോ എനിക്ക് അള്ള പുറത്തു വന്നാൽ മറ്റേ ആള് ചോദിക്കൂലേ, അള്ളാഹു ഇതെന്ത് നീതിയ, എന്റെ കയ്യിൽ നിന്ന് അപഹരിച്ച് പൈസയും കൊണ്ട് പോയ മനുഷ്യന് നീ പുറത്തു കൊടുക്കുക, അതെങ്ങനെ ശരിയാവ എന്ന് ചോദിക്കും. അതുകൊണ്ട് മഖ്ലൂഖുകൾ തമ്മിലുള്ള പാപങ്ങൾ ആദ്യം അതിന്റെ പ്രായശ്ചിത്തം ചെയ്തതിന് ശേഷം അള്ളാഹുവിനോട് പൊറുക്കെല്ലാം തരണം. അവിടെയാണ് വയറുത്തി ഇല്ലക്കും, നിങ്ങളുടെ പാപങ്ങൾ അന്ന് പൊറുത്തു തരും എന്ന് പറഞ്ഞു. ഈ രണ്ടു തരം പാപങ്ങളെ കുറിച്ച് ആയത്തിന്റെ ആ ഒരു പിന്നെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹുദൂർ പതിലില്ലാതെയും അള്ളാഹു വളരെ മഹത്തായ അനുഗ്രഹമുള്ളവനാണ്. അപ്പോ നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ് ഒന്നാമത്തെ പടിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പറയുക, നിങ്ങളെ നാം ഷെറുകൊണ്ടും ഖൈറുകൊണ്ടും പരീക്ഷണമായിക്കൊണ്ട് പരിശോധിക്കും. നന്മയും തിന്മയും തന്നുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. സൂർജാവും, നിങ്ങൾ നമ്മിലേക്കാണ് മടങ്ങുന്നത്. സൂർത്ത് അമ്പിയായുടെ 35-ാമത്തായതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, നമുക്ക് ചിലപ്പോ ഷെറു വരും, ചിലപ്പോ ഖൈറ് വരും. ഇത് രണ്ടും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തരുന്നതാണ് ചിലപ്പോ ബുദ്ധിമുട്ടുകളും ചിലപ്പോ നന്മകളും. വാസ്തവത്തിൽ നന്മകളെയാണ് കൂടുതൽ ഭയക്കേണ്ടത്. അനുഗ്രഹത്തിന്റെ നന്മകൾ അള്ളാഹു ചൊരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അള്ളാഹുവിനെയും പരലോകത്തെയും മറന്ന് മതി മറന്ന് ആഹ്ലാദിച്ചു പോകുന്ന ഒരു ചുറ്റുപാടിലേക്ക് മനുഷ്യൻ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഖൈറിന്റെ പരീക്ഷണം അത് ചിലപ്പോൾ അപകടകരമായ പരീക്ഷണമായിരിക്കാം. അത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ തിന്മ വരുമ്പോൾ മാത്രം അള്ളാഹു പരീക്ഷിച്ചു എന്ന് വിചാരിക്കാതിരിക്കുക. അപ്പൊ തിന്മ ഒന്ന് നമ്മളെ ഒരു ദുഃഖകരമായ കാര്യം നമ്മളെ പിടികൂടുമ്പോൾ അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്, നമ്മൾ അതിനെ എങ്ങനെ നേരിടും എന്ന് അള്ളാഹു നമ്മളെ പരിശോധിക്കുകയാണ് എന്ന് ഒരു മനസ്സിലാക്കൽ നമുക്ക് ഉണ്ടായിരിക്കണം. മറ്റൊരു സൂറത്തിൽ, സൂറത്ത് നജ്മിൽ 43-ാമത്തെ ആയത്തിൽ, തീർച്ചയായും അവനാണ് അഥവാ അള്ളാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്യുന്നത്. അള്ളാഹുവാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ദുഃഖത്തോടുള്ള എന്തായിരിക്കണം നമ്മുടെ സമീപനം എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമെന്ന് തോന്നില്ല. നമുക്കൊരു ദുഃഖം വരുമ്പോ അള്ളാഹുവിൽ നിന്നാണ് ഈ പരീക്ഷണം എന്ന് മനസ്സിലാക്കിയാൽ തന്നെ അത് അതിനോടുള്ള നിലപാട് നമുക്ക് വളരെയധികം എളുപ്പമുള്ളതായി തീരും. ഒരു ഹദീസ്, മൈ യതസബ്ബർ യുസബ്ബിഹുല്ലാഹ്, ആരെങ്കിലും ക്ഷമിച്ചാൽ അള്ളാഹു അവനോട് ക്ഷമിക്കും. ആരെങ്കിലും ക്ഷമിച്ചാൽ അള്ളാഹു അവനോട് ക്ഷമിക്കും. വമാ ഉഅതി അഹദുൻ ഖൈറൻ ഔസഅ മിന അസ്സബർ, ആർക്കെങ്കിലും നന്മയിൽ നിന്ന് നൽകപ്പെട്ടാൽ അത് ക്ഷമയിൽ വിശാലത നൽകലാണ് ഏറ്റവും ഉത്തമമായ ഖൈർ അള്ളാഹു നൽകുന്നത്. അതായത് ക്ഷമയിൽ വിശാലത നൽകലാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടാവുന്ന വലിയ ഒരു അനുഗ്രഹം. അള്ളാഹു തരുന്ന ഒരു വലിയ അനുഗ്രഹം നമുക്ക് ക്ഷമിക്കാൻ കഴിയുക. അപ്പൊ ക്ഷമയുണ്ടെങ്കിലാണ് നമ്മുടെ ഒരു ദുഃഖത്തോട് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ നേരിടാൻ സാധിക്കുക. ദുഃഖം അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ ക്ഷമയുണ്ടെങ്കിൽ വളരെ കുറെ കൂടി എളുപ്പത്തിൽ അതിനെ അഭിമുഖീകരിക്കാനും അതിനോട് നമുക്ക് താതാത്മ്യപ്പെട്ട് അതിന്റെ മറ്റു വഴികൾ അന്വേഷിക്കുവാനും ക്ഷമ വളരെയധികം ഉപകാരം ചെയ്യും. അപ്പൊ അള്ളാഹു ആർക്കെങ്കിലും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച ഏറ്റവും വലിയ നന്മ ക്ഷമയില് വിശാലത കൊടുക്കലാണ്. അപ്പൊ ക്ഷമ കൈക്കൊള്ളുക. വിഷമം വരുമ്പോ ക്ഷമ കൈക്കൊള്ളുക, അത് അതിന്റെ മറ്റൊരു കാര്യമാണ്. ജനങ്ങള് നബിയുടെ സത്യദീനായ ഇസ്ലാമിനെ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിനെയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് കളവാണ്, ഇത് നീ ഭ്രാന്ത് പറയുകയാണ് എന്നും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ കളവാക്കുന്ന വാചകങ്ങൾ കേട്ടപ്പോൾ, കദിനാലും തീർച്ചയായും നാം അറിയുന്നു, ഇന്നഹൂല യഹ്സുനു കല്ലദീ യഖൂലുൻ, പറയുന്നവർ താങ്കളെ വ്യസനിപ്പിക്കുന്നു എന്ന് തീർച്ചയായും നാം അറിയുന്നു എന്ന് അള്ളാഹു പറയാം നബിയോട്. ഇന്നഹും ലാ യുകദ്ദിബൂന, അവർ നിന്നെയല്ല കളവാക്കുന്നത്. ഈ അവിശ്വാസികൾ നിന്നെ കളവാക്കുമ്പോ വാസ്തവത്തിൽ നിന്നെ അല്ല അവര് കളവാക്കുന്നത്. വലാകിന്ന വാലിമീ നബി ആയാത്തില്ലാഹി യജ്ഹദൂൻ, എന്നാൽ ഈ അക്രമകാരികൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് നിഷേധിക്കുന്നത്. ഇത് നബിയെ ആശ്വസിപ്പിക്കലും കൂടിയാണെന്ന് മനസ്സിലാക്കണം. നബിയെ, താങ്കൾ അവര് കളവാക്കുമ്പോ വാസ്തവത്തിൽ എന്നെയാണ് അവര് നിഷേധിക്കുന്നത് എന്നാണ് അല്ല പറയുന്നത്. അവര് താങ്കളെ കളവാക്കുമ്പോ ഇതിനു മുമ്പുള്ള പ്രവാചകന്മാരെയും അവര് കളവാക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്ന മറ്റൊരായത്ത്. ആ പ്രവാചകന്മാരും ദൃഷ്ടാന്തങ്ങളൊക്കെ കൊണ്ട് ആ ജനങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ജനതയുടെ സാധാരണ സ്വഭാവമാണ്. അവർ ജീവിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറിപ്പോരാനുള്ള വിഷമവും. സത്യതയും വരുമ്പോ ആ നിഷേധത്തിൽ നിന്ന് മാറി സത്യതയിലേക്ക് വരാനുള്ള ഷെയ്ത്താന്റെ ഒരു പിന്നെ പരിശ്രമത്തിന്റെ ഫലം കൂടിയാണ്. അപ്പൊ അള്ളാഹു വാസ്തവത്തിൽ ഈ ആറ്റില് നബിയോട് നബിയെ സമാധാനിപ്പിക്കുന്നതായാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെയാണ് അവർ വെല്ലുവിളിക്കുന്നത് എന്നാണ് അതിൽ നിന്ന് നബിയെ മനസ്സിലാക്കി കൊടുക്കുന്നത്. പല യഹ്സുംക ഖൗലുഹും, അവരുടെ വാക്കുകൾ താങ്കളെ വ്യസനിപ്പിക്കാതിരിക്കട്ടെ. ഇത് നബിമാർക്കുണ്ടായിരുന്ന വ്യസനം എവിടെയാണ്, നമ്മുടെ വ്യസനം എവിടെയാണ് എന്നും കൂടി ഒന്ന് തുലനം ചെയ്ത് നോക്കണം. നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയായ അല്ലെങ്കിൽ നമ്മളുമായി പരിചയപ്പെടുന്ന മറ്റുള്ള മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതേ നിരയിൽ മരിച്ചു പോയാൽ നരകത്തിലേക്ക് പോയേക്കുമെന്ന് നമ്മൾ അവരോട് സഹതാപപൂർവ്വം വ്യസനിക്കുന്നുണ്ടോ? പ്രവാചകന്മാരുടെ വ്യസനം എന്തായിരുന്നു? മറ്റുള്ള കാഫിറുകളായ ജനങ്ങൾ ഞാൻ ഈ കൊണ്ടുവന്ന സത്യദീനിൽ വിശ്വസിക്കാതെ, ഈ പ്രമാണത്തിൽ വിശ്വസിക്കാതെ നരകത്തിലേക്ക് പോയി പതിക്കുമല്ലോ എന്ന് ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ എന്നുള്ള ആശങ്കയോടെ അവരുടെ പുറകെ നടന്നുകൊണ്ട് കേണപേക്ഷിച്ച് ദീനിലേക്ക് വരുവാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുത്തു മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ആയത്ത് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗുണകാംക്ഷ, അദ്ദേഹത്തിന്റെ വ്യസനം എന്തായിരുന്നു? ബാക്കിയുള്ള ജനങ്ങൾ നരകത്തിലേക്ക് പോകുമല്ലോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വ്യസനം. നമുക്ക് അതുപോലെയുള്ള വ്യസനമുണ്ടോ? അതൊരു ചോദ്യമാണ്. അത് നമ്മൾ നമ്മളോട് ചോദിക്കാം. നമ്മുടെ ചുറ്റുവട്ടത്ത് എത്ര പേർ ഈ സത്യദീൻ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഈ സത്യദീനിൽ നാമമാത്രമായി നിലകൊണ്ടുകൊണ്ട് അതിന്റെ ഒരു ആജ്ഞാപനങ്ങളും പാലിക്കാതെ ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഈ സന്ദേശം എത്താത്ത, മനസ്സിലാക്കാത്ത, നരകത്തിലേക്കെന്നോണം അടുത്തുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ജനങ്ങളോട് നമുക്ക് എത്രത്തോളം വ്യസനമുണ്ട്, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ വ്യസനം സഹിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നും കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. അവരുടെ വാക്കുകൾ താങ്കളെ വ്യസനിപ്പിക്കാതിരിക്കട്ടെ നബിയെ എന്ന് അള്ളാഹു പറയാം. ഇന്നാലുമായുസിറൂനവമായുവലിനോ, അവര് രഹസ്യമാക്കി വെക്കുന്നതും പരസ്യമാക്കി വെക്കുന്നതും എല്ലാം നാം അറിയുന്നുണ്ട് കേട്ടോ എന്നും അള്ളാഹു അതേ ആയത്തിലെ സൂറത്ത് യാസീനില് പറയുന്നു. യാ അയ്യുഹർ റസൂലു ലാ യഹ്സുൻകല്ലദീന യുസാരിഊന ഫിൽ കുഫ്രി മിനല്ലദീന ഖാലു ആമന്നാ ബിഅഫ്വാഹിഹിം വലം തുഖ്മിൻ ഖുലൂബുഹും. സൂറത്ത് മാഇദയിലെ 41-ാമത്തെ ആയത്ത്. ഏ പ്രവാചകരെ, അവർ കുഫ്രിലേക്ക് മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് ഓടിയ അടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിശ്വാസത്തിലേക്ക് വാക്കി പിടിച്ച് സുറായിക്കൊണ്ട് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് താങ്കളെ വ്യസനിപ്പിക്കാതിരിക്കട്ടെ. വാസ്തവത്തിൽ ഇവിടെ പാലു ആമന്ന ദി അഫ്വാഹിക, വായ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞ ചില ആളുകളുടെ കാര്യമാണ് ഈ ആയത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നത്. എന്നാലോ വലം തുമ്മിൻ കുലുബുഹും, അവരുടെ ഹൃദയങ്ങൾ പക്ഷെ വിശ്വസിച്ചിട്ടില്ല. വെറുതെ കുറെ ആൾക്കാർ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് പറഞ്ഞവരുണ്ട്. പ്രത്യേകിച്ച് മുനാഫിക്കുകളായ കുറെ ആളുകൾ മദീനയിൽ നിൽക്കക്കള്ളി ഇല്ലാത്തതിന്റെ പേരിൽ, നീ വിശ്വസിച്ചേ പറ്റൂ എന്നുള്ളതിന്റെ പേരിൽ കപടത മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് വായ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു ലായാഹില്ലല്ലാഹ് എന്ന്, അഷ്ഹദുല്ലായില്ലാഹില്ലല്ലാഹ് എന്ന് വെറുതെ പറഞ്ഞ കുറെ ആളുകൾ, അവർ കുഫ്രിലേക്ക് ഓടി അടുക്കുന്നത് കണ്ടിട്ട് താങ്കൾ വ്യസനിക്കേണ്ടതില്ല കേട്ടോ. ഇവിടെയും ഒരു വ്യസനത്തോട് അള്ളാഹു നബിയുടെ ഒരു ദുഃഖത്തോട്, നബിയുടെ ആകുലതയോട് എന്ത് സമീപനം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ കണ്ട് താങ്കൾ വ്യസനിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആശ്വസിപ്പിക്കുന്നത്. ഈ കഥകളെല്ലാം മുമ്പുള്ള പ്രവാചകന്മാരുടെ നഖുസ്സു നാം വിവരിച്ചു തരുന്ന ചരിത്രങ്ങളെല്ലാം താങ്കളുടെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്ഥൈര്യം നൽകിക്കൊണ്ട് നിലനിർത്തുവാൻ വേണ്ടിയാണ് പഴയ പ്രവാചകന്മാരുടെ കഥകളെല്ലാം അല്ലെങ്കിൽ ചരിത്രങ്ങളെല്ലാം നാം നിനക്ക് വിവരിച്ചു തരുന്നത് നബിയെ എന്ന് അല്ലാഹു പറയുന്നു. വന്നിരിക്കുന്നു യഥാർത്ഥ കാര്യങ്ങളെ കുറിച്ചുള്ള ഈ സന്ദേശം, സതുപദേശവും വന്നിരിക്കുന്നു, ഉത്ബോധനവും വന്നിരിക്കുന്നു, അതെല്ലാം ലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പോ നബിയുടെ ഹൃദയം വ്യാകുലപ്പെടാതിരിക്കുവാൻ വേണ്ടിയും കൂടിയാണ് പഴയ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അള്ളാഹു വിവരിച്ചു തരുന്നത് എന്നർത്ഥം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഒരു ആയത്ത് قال انما اشكو بثي وحزني الى الله واعلم من الله ما لا تعلمون ഇത് ആര് പറഞ്ഞതാണ്? യാക്കൂബ് അലൈഹിസ്സലാം പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. 11 മക്കൾ ഉണ്ടായിരുന്ന അതിൽ യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഒരു പൊന്നോമന മകനായിരുന്നു. ചെറുപ്പത്തിൽ യൂസുഫ് അലൈഹിസ്സലാം കണ്ട ഒരു സ്വപ്നത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ആ പിഞ്ചോമന കുട്ടിയെ വധിക്കുവാൻ വേണ്ടി കുതന്ത്രങ്ങൾ മെനയുകയും അങ്ങനെ ഈ പിതാവിൽ നിന്ന് ആ കുട്ടിയെ അകറ്റുകയും പക്ഷെ കൊല നടന്നില്ലെങ്കിലും കൊന്നതായി വന്ന് അല്ലെങ്കിൽ അത് ആ കുട്ടി മരിച്ചതായി വന്ന് റിപ്പോർട്ട് പിതാവിന് കൊടുക്കുകയും അങ്ങനെ ആ പിതാവ് ആ സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് ഒരുപാട് വർഷങ്ങൾ ജീവിച്ചു. അപ്പോ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ അദ്ദേഹം ദുഃഖിച്ച് ദുഃഖിച്ച് കണ്ണുകൾ വെളുത്തുപോയി അല്ലെങ്കിൽ കണ്ണുകൾ കാണാതെയായിപ്പോയി. എന്നാലും അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ടായിരുന്നു, എന്റെ മകൻ കണ്ട സ്വപ്നം അതിലെന്തോ കാര്യമുണ്ട്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നമാണെങ്കിൽ തീർച്ചയായും പുലരുക തന്നെ. അള്ളാഹുവിനോട് അദ്ദേഹം പറയുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം സ്വയം പറയുകയാണ് ഇന്നമാ അഷ്കൂ ബസി വഹുസ്നി ഇലല്ലാഹ്, എന്റെ സങ്കടം എന്റെ വേവലാതി എല്ലാം അള്ളാഹുവിലേക്ക് മാത്രമാണ് ഞാൻ അർപ്പിക്കുന്നത്. എന്റെ സങ്കടം എന്റെ വിഷമങ്ങൾ എന്റെ വേവലാതികളെല്ലാം അള്ളാഹുവിലേക്ക് മാത്രം ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റു മക്കളോട് പിന്നീട് വളരെ കൊല്ലങ്ങൾക്ക് ശേഷം പറഞ്ഞതായിരിക്കും സൂറത്ത് യൂസുഫിൽ കാണാൻ കഴിയും. ഒരു പ്രവാചകന്റെ സങ്കടം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദുഃഖം ഹസ്ന് വിഷമം അത് അള്ളാഹുവിലേക്ക് മാത്രമാണ് അദ്ദേഹം ഓരോ പ്രവാചകന്മാരും പ്രകടിപ്പിച്ചിരുന്നത്. നമ്മുടെ ദുഃഖം നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങൾ നമ്മൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്നുണ്ടോ? അള്ളാഹുവിലേക്ക് മാത്രം അർപ്പിക്കുക എന്നുള്ള വിഷയം അടങ്ങില്ല. നമ്മൾ നമ്മുടെ വിഷമങ്ങൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുന്നുണ്ടോ? ചിലപ്പോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ അവരിൽ ചില ചെരുപ്പിന്റെ വള്ളി പൊട്ടിയ അള്ളാഹ് എന്റെ വള്ളി പൊട്ടിയല്ലേ പടച്ചനെ എന്ന് വിഷമം അള്ളാഹുവിലേക്ക് പറയാറ്. അള്ളാഹ് എന്താ ചെരുപ്പ് തുന്നി തരിച്ചിട്ട അല്ല, പക്ഷെ അതാണ് മാതൃക. എത്ര നിസ്സാരമെന്ന് തോന്നുന്ന വിഷമം പോലും അള്ളാഹുവിലേക്ക് അർപ്പിക്കുക. അള്ളാഹുവാണ് വ്യസനം നീക്കി തരുന്നത്, അള്ളാഹുവാണ് നമ്മുടെ സങ്കടങ്ങൾ മാറ്റിത്തരേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും യൂസുഫ് അലൈഹിസ്സലാമിന്റെ പിതാവായ യാക്കൂബ് അലൈഹിസ്സലാം അല്ലെങ്കിൽ ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ആ പ്രവാചകൻ അള്ളാഹുവിലേക്ക് അർപ്പിച്ചതുപോലെ നമ്മളും നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവിലേക്ക് അർപ്പിക്കുവാൻ വേണ്ടി നമ്മളും പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പരിശീലിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു ചരിത്രത്തിലെ വിഷയമാണ് യൂനുസ് അലൈഹിസ്സലാം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനതയോട് ദാവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും അങ്ങനെ അവര് സന്ദേശം കൈക്കൊള്ളാതെ വന്നപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരോട് കോപിഷ്ഠനായിക്കൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ മാറിപ്പോവുകയും ചെയ്യുകയും അങ്ങനെ ഒരു കപ്പലിൽ യാത്ര ചെയ്ത യൂനുസ് അലൈഹിസ്സലാമിന് അവസാനം ഒരു മീൻ വിഴുങ്ങുകയും ചെയ്തു. അങ്ങനെ ദുന്നൂൻ അല്ലെങ്കിൽ മത്സ്യത്തിന്റെ ആൾ, മത്സ്യക്കാരൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന മൂന്ന് അന്ധകാരങ്ങൾക്കുള്ളിലായി അദ്ദേഹം അകപ്പെട്ട സന്ദർഭം, ഇരുട്ട്, കടലിന്റെ അന്ധകാരം, മത്സ്യത്തിന്റെ വയറ്റിലായ മറ്റ് മൂന്നാമത്തെ അന്ധകാരത്തിൽ കുടുങ്ങിയ അദ്ദേഹം. ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് വേവലാതി അള്ളാഹുവിലേക്ക് അർപ്പിച്ചു. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ഇലാഹില്ല കേട്ടോ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഞാൻ പരിശുദ്ധനല്ല എന്ന ഞാൻ ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാനിതാ അക്രമകാരികളിൽ പെട്ടവനായി മാറിയിരിക്കുന്നു വടച്ചവനെ, ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്ന വടച്ചവനെ എന്ന് അദ്ദേഹം അള്ളാഹുവിലേക്ക് അർപ്പിക്കുകയും അള്ളാഹു അദ്ദേഹത്തിന്റെ വിഷമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയും. അപ്പോ ഒരു പ്രവാചകന് ഒരു വിഷമം വന്നപ്പോ ആ പ്രവാചകൻ എന്താണ് പറഞ്ഞത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹുവിലേക്ക് അർപ്പിക്കുവാൻ. ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് പടച്ചവനെ എനിക്കിത് വന്നു ഭവിച്ചത്, ഈ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന, അത് അള്ളാഹുവിലേക്ക് തന്റെ സങ്കടത്തെ അർപ്പിച്ച മറ്റൊരു ഉദാഹരണമാണ്. തീർച്ചയായും നാം അവരെ നന്മ കൊണ്ടും തിന്മ കൊണ്ടും പരീക്ഷിച്ചു, അവർ മടങ്ങി വരുവാൻ വേണ്ടി. സൂറത്ത് അഹ്റാഫ് 168-ാമത്തെ ആയത്ത് ഇസ്രായേൽ സന്തതികളെ കുറിച്ചുള്ള പരാമർശം. ഇസ്രായേലിയരെ അള്ളാഹു ഹസനത്ത് കൊണ്ടും സയ്യി ആത്തുകൾ കൊണ്ടും, ഹസനാത്തുകൾ കൊണ്ടും സയ്യി ആത്തുകൾ കൊണ്ടും പരീക്ഷിച്ചു, നന്മ കൊണ്ടും തിന്മ കൊണ്ടും പരീക്ഷിച്ചു. എന്തിനാണ്? അള്ളാഹുവിലേക്ക് അവർ മടങ്ങി വരാനാണ്. അപ്പൊ നമ്മളിലേക്ക് ഒരു പരീക്ഷണം വരുമ്പോ നന്മയുടെ പരീക്ഷണമാകുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ഗൗരവത്തോടുകൂടി അതിനെ നമ്മൾ എടുക്കണം. രണ്ട് ക്ലാസ്സുകൾക്ക് മുമ്പ് ഒരു സഹാബിയുടെ ചരിത്രം ഇവിടെ നമ്മൾ കേട്ടതാണ്. വളരെ പാവപ്പെട്ടവനായ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന തന്റെ വസ്ത്രം ഭാര്യക്ക് നൽകി ഭാര്യ വസ്ത്രം ധരിച്ചിട്ട് വേണം നമസ്കരിക്കുവാൻ എന്നോണം ഓടിപ്പോയിക്കൊണ്ടിരുന്ന ഒരു സഹാബിയുടെ ചരിത്രം. അദ്ദേഹം പിന്നീട് പൈസക്കാരനായപ്പോ നിസ്കാരം പോലും ഒഴിവാക്കുകയും പള്ളിയിൽ വരാതായി തീരുകയും സക്കാത്ത് നബിയും പിന്നീട് വന്ന രണ്ട് ഖുലഫാ റാഷിദീങ്ങളും അത് തിരസ്കരിക്കുകയും ചെയ്ത സംഭവം. ഇപ്പോ അനുഗ്രഹത്തിലൂടെ അള്ളാഹുവിനെ മറന്നുപോയ, അനുഗ്രഹമാകുന്ന പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോയ ഒരു നല്ല ഉദാഹരണമാണ്. അപ്പൊ അനുഗ്രഹമാകുന്ന അല്ലെങ്കിൽ നിഅമത്താകുന്ന പരീക്ഷണവും കഷ്ടപ്പാടിന്റെ പരീക്ഷണവും അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. ആ പരീക്ഷണങ്ങൾ അള്ളാഹുവിലേക്ക് നാം മടങ്ങി ചെല്ലുവാൻ വേണ്ടിയുള്ളതാണ് എന്നാണ് ഈ ആയത്തിന്റെ വിവക്ഷ. മാ അസാബക മിൻ ഹസനതിൻ ഫമിൻ അല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅതിൻ ഫമിൻ നഫ്സിക്. സൂറത്ത് നിസാ 79. നിന്നെ ഒരു നന്മ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, നിന്നെ ഒരു തിന്മ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നിൽ നിന്ന് തന്നെയുള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം തിന്മ ബാധിക്കുമ്പോ അതിന്റെ പിന്നിൽ നിന്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പൊ നന്മ ബാധിക്കുമ്പോ അള്ളാഹുവിൽ നിന്നാണെന്നും തിന്മ ബാധിക്കുമ്പോ അതിന്റെ പിന്നിൽ നിന്റെ അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ്, പക്ഷെ അതിന്റെ പിന്നിൽ നിന്റെ എന്തെങ്കിലും പ്രവർത്തനമുണ്ടാകാനുള്ള സാധ്യതയാണ്. മറ്റൊരു സ്ഥലത്ത് വ്യക്തമായി തന്നെ പറയുന്നത് അന്മയും തിന്മയും ഒക്കെ അള്ളാഹുവിൽ നിന്നുള്ളത് തന്നെയാണ്, അതിലൊന്നും ആർക്കും സംശയമില്ല. ഖദറിലുള്ള വിശ്വാസം തന്നെയാണ്. وعسى ان تكرهوا شيئا وهو خير لكم وعسى ان تحبوا شيئا وهو شر لكم والله يعلم وانتم لا تعلمون. നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് നന്മയായേക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് തിന്മയായേക്കാം. അല്ലാഹുവിനെ അറിയാൻ നിങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് അതെനിക്ക് കിട്ടിയെങ്കിൽ തരക്കേടില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടാതിരുന്നെങ്കിൽ തിരക്കേടില്ല. ചിലപ്പോൾ വിപരീതമായി സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ ദുഃഖിക്കേണ്ടതില്ല, മറിച്ച് മനസ്സിലാക്കേണ്ടത് അള്ളാഹു എനിക്ക് ഉദ്ദേശിച്ച കാര്യമല്ല ആ, അത് നന്മയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതിലുള്ള പാവപ്പെഴവായിരിക്കാം എന്ന് അതിനെ കണക്കുകൂട്ടും. എനിക്കൊരു ചീത്തയായി പ്രത്യക്ഷത്തിൽ തോന്നുന്ന ഒരു കാര്യം എന്നെ ബാധിച്ചാൽ അത് അള്ളാഹു എന്തോ നന്മ ഉദ്ദേശിച്ച് തന്നതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കറിയില്ല, അള്ളാഹുവിനെ അറിയുള്ളൂ. ചിലർ പറയാറുണ്ട് ലോങ് റണ്ണിൽ ഇത് നന്നായി, അപ്പൊ ഷോർട്ട് റണ്ണിൽ അത് കണ്ടപ്പോ പെട്ടെന്ന് മോശമായി എന്ന് തോന്നി. അതായത് അല്പസമയത്തിനുള്ളിൽ അതിനെ പിന്നെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അത് മോശമായ ഒരു വിഷയമായി തോന്നാറുണ്ട്, പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ബോധ്യമാവും ഇത് നല്ലതായിരുന്നു എന്ന്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ലാതെ പോയി എന്ന് മാത്രമാണ്. ഒരു ശക്തനായ വിശ്വാസി, ആരോഗ്യവാനായ വിശ്വാസി ദുർബലനായ വിശ്വാസിയേക്കാളും അള്ളാഹു ഇഷ്ടം. അപ്പോ ആരോഗ്യവാനായി വിശ്വാസി ഇരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ഫീ കുല്ലിൻ ഖൈർ, എല്ലാത്തിനും നന്മയുണ്ട്. അഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാ, നിനക്ക് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ആഗ്രഹം പ്രകടിപ്പിക്കുക, അള്ളാഹുവിനോട് നീ സഹായം തേടുകയും ചെയ്യുക. വലാ താജിസ്, നീ തോറ്റു കൊടുക്കരുത്. വ ഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ ലവ് അന്ന ഫഅൽത കദാ ലകാന കദാ വകദാ. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ വല്ലതും ബാധിച്ചാൽ, വഇൻ അസാബക, നിന്നെ വല്ലതും ബാധിച്ചാൽ, ഷൈഉൻ വല്ലതും, ഫലാ തഖുൽ, അപ്പൊ നീ പറയാൻ പാടില്ല, ലൗ അന്ന ഫഅൽത, ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, കദാ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ലകാന കദാ വകദാ, ഇങ്ങനെയോ അങ്ങനെയൊക്കെ ആവുമായിരുന്നു. ഇത് വിശ്വാസക്കുറവിന്റെ അടയാളമാണ്. പക്ഷെ നമ്മളിൽ പലരിലും വളരെ എളുപ്പത്തിൽ വന്നു പോകുന്ന ഒരു കാര്യമാണിത്, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു. നമ്മൾ ഇതിൽ തീരുമാനിക്കേണ്ട വിഷയമല്ല, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിഷയമാണ്. ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സംഭവിച്ചു കഴിഞ്ഞതിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. ലികൈലാ തഹ്സനു അലാ മാ ഫാതക്കും വലാ മാ അസാബക്കും, നിങ്ങൾക്ക് വന്നു ഭവിച്ചതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ. വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു വിധിച്ചു വന്നതാണ്, പിന്നെ അതിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയാകുമായിരുന്നില്ല എന്ന് പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. ولكن قل എന്ന നിങ്ങൾ ഇങ്ങനെയാ പറയേണ്ടത്, ഖദർ അല്ലാഹ്, അല്ലാഹു കണക്കാക്കിയതാ, വമാ ശാ ഫഅല, അവൻ ഉദ്ദേശിച്ചത് അത് പ്രവർത്തിച്ചു. ഫഇന്ന ലൗ, ആണെങ്കിൽ എന്നുള്ള വാക്കുണ്ടല്ലോ, തഫ്തഹു അമല ശൈത്താൻ, അത് ശൈത്താന്റെ പ്രവർത്തനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. ആയിരുന്നെങ്കിൽ എന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ വിചാരിച്ചാൽ, അല്ലെങ്കിൽ പറഞ്ഞാൽ, പിന്നെ അത് ശൈത്താനെ എന്ന് പറയുന്നതിന് തുല്യ. ഒരു സംഗതി വന്നു, നമുക്ക് എന്തെങ്കിലും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ പോയാൽ മതിയായിരുന്നു, അപ്പൊ മറ്റേ ആളുടെ ആ സംഗതി നാട്ടിലെത്തിയിട്ട് അത് നേടാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പോകുന്നത് ഒരാഴ്ച നീട്ടി വെച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ഒരിക്കലും പറയാൻ നമ്മുടെ വിശ്വാസം നമ്മളെ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ എന്താ പറയേണ്ടത്? ഖദറല്ലാ, അള്ളാ എനിക്ക് കണക്കാക്കിയത്. ഖദറഹുല്ലാ, അതിനെ അള്ളാഹു കണക്കാക്കിയതാണ്. അള്ള കണക്കാക്കിയാൽ പിന്നെ അത് സംഭവിക്കാതിരിക്കും? ഇല്ല, സംഭവിക്കേണ്ടത് സംഭവിച്ചു. അപ്പൊ സംഭവിച്ചു കഴിഞ്ഞിട്ട് അത് മറ്റൊരു രീതിയിലായിരുന്നെങ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ചൈത്താനെ വിളിച്ചുവരുത്തിന് വരുത്തുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഒരു വിശ്വാസിയുടെ വക്കൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇത് വളരെ വളരെ കോമൺ ആയി എപ്പോഴും നമ്മളിലൊക്കെ വന്നു പോകുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ട് അതിന് പ്രത്യേകം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇസ്നില്ലാഹി വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ് വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. മാ അസാബ മിൻ മുസീബത്തിൻ, ഒരു ബാധയും ബാധിക്കുന്നില്ല, ഇല്ലാതെ ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ, എല്ലാം അള്ളാഹുവിന്റെ കൽപ്പനയോടുകൂടിയും അവന്റെ അനുമതിയോടുകൂടിയുമാണ് സംഭവിക്കുന്നത്. ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിച്ചാൽ അവന്റെ ഹൃദയത്തെ അള്ളാഹു നയിച്ചുകൊള്ളും. അല്ലാഹു ബിക്കുല്ലി ശൈഇൻ അലീം, അള്ളാഹു എല്ലാത്തിനെ കുറിച്ചും അറിയുന്നവരാണ്. അത് നമ്മൾ ഈ സങ്കടവുമായി കൂട്ടി വായിക്കണം, അല്ലെങ്കിൽ ദുഃഖവുമായി, നമ്മുടെ ദുഃഖവുമായി കൂട്ടി വായിക്കണം. അപ്പൊ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം, അള്ളാഹു നമ്മെ കൈവിടുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം, അത് നമ്മളെ നേർമാർഗത്തിലേക്ക്, അള്ളാഹു നമ്മളെ നേർമാർഗത്തിലേക്ക് നയിക്കുവാൻ ഇടവരുത്തണം. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, മറ്റൊരു വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിൽ ബലമേറ്റിക്കുക, തവക്കൽ ചെയ്യുക. ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരെങ്കിലും അള്ളാഹുവിൽ തവക്കൽ ചെയ്താൽ അത് അവന് അള്ളാഹു തന്നെ മതി, അള്ളാഹു തന്നെ അവന് മതിയാകും. ഇന്നല്ലാഹ ബാലിഗ് അംരി, തീർച്ചയായും അള്ളാഹു അവന്റെ കാര്യങ്ങൾ പ്രാപിക്കുന്നവൻ തന്നെയാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറാ, എല്ലാ കാര്യത്തിലും അള്ളാഹു ഒരു പ്രത്യേക ക്രമവും വിധിയുമൊക്കെ കണക്കാക്കിയിട്ടുണ്ട്, അത് അതുപോലെ നടക്കും. ഇപ്പോ നമുക്ക് എന്തെങ്കിലും വന്നു ഭവിക്കുന്നതിൽ അള്ളാഹുവിന്റെ ഖദറാണ് എന്ന് മനസ്സിലാക്കുക. പ്രവാചകന്മാർ ക്ഷമയിലൂടെ പിന്നെ അവരെ ബാധിച്ച കാര്യങ്ങൾ എങ്ങനെ നേരിട്ടു എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ നമ്മൾക്ക്. അത് പ്രകാരം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോ, വിഷമങ്ങൾ വരുമ്പോ, ചിലപ്പോൾ നന്മകൾ വരുമ്പോഴും അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നേരിടുക. അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, മരണവും ജീവിതവും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങളിൽ ആരാണ് ഉത്തമമായ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ മരണം പലപ്പോഴും ചിലരുടെ മരണം ബാക്കിയുള്ളവരുടെ പരീക്ഷണമാണ്. ചിലരുടെ ജനനവും ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കലും ചിലരുടെ പരീക്ഷണങ്ങളാണ്. ഇപ്പൊ അടുത്തു കഴിഞ്ഞ ഉദാഹരണം നമുക്കറിയാം. ഇവിടെ വിസിറ്റിന് വന്ന ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് എയർപോർട്ടിലേക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ റോയൽ ഹോസ്പിറ്റലിൽ വെച്ച് മരിക്കേണ്ടായി. അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട എത്ര പേർക്ക് അതൊരു പരീക്ഷണമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണം കൊണ്ട് ബാക്കിയുള്ളവരിലുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹു പരിശോധിച്ചു നോക്കി. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ നാട്ടുകാരെയും എല്ലാം അള്ളാഹു ആ മരണത്തിലൂടെ പരീക്ഷിച്ചു നോക്കി. ഒരുപാട് പേര് അതിൽ വിജയിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും സംഭവിച്ചത് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ഒരു അപ്രതീക്ഷിത മരണം കൊണ്ടുണ്ടാകുന്ന പരീക്ഷണങ്ങൾ വളരെ വലുതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നിങ്ങളിൽ ആരാണ് നല്ല പ്രവർത്തനം കൊണ്ട് ആ പരീക്ഷണത്തിൽ വിജയശ്രീകാളിതനായി പുറത്തു വരുന്നത് എന്ന് അള്ളാഹുവിന് പരീക്ഷിച്ച് നോക്കുവാൻ വേണ്ടിയുള്ള ചില മരണങ്ങളാണ് എന്നാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന ഇളമൽ ജസാഇ മഅ ഇളമൽ ബലാ, മഹത്തായ പ്രതിഫലം മഹത്തായ പരീക്ഷണങ്ങളുടെ കൂടെയാണ്. വലിയ പരീക്ഷണങ്ങൾക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നുണ്ട്. ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹു, ഒരു ജനതയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ആ ജനതയെ അള്ളാഹു പരീക്ഷിക്കും. അപ്പൊ പരീക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു ഭാഗമായി മനസ്സിലാക്കുന്നത് നല്ലതാണ്. പമൻ റളിയ ഫലഹു റിദാ, ആരെങ്കിലും അള്ളാഹുവിന്റെ പരീക്ഷണം തൃപ്തിപ്പെട്ടാൽ അള്ളാഹു അവനെയും തൃപ്തിപ്പെടും. പമൻ സഹിത ഫലഹു സുഖ്, ആരെങ്കിലും അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ കോപിഷ്ഠനായാൽ അവന് അള്ളാഹുവിന്റെ കോപമുണ്ടാകും. ചിലർ പറയാറുണ്ട്, ഞാൻ ചെറുപ്പം മുതലേ അഞ്ചു നേരം നിസ്കരിക്കുന്നവനാ, എന്നിട്ട് പിന്നെ ഇങ്ങനെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഈ നിസ്കാരം ദുനിയാവിൽ എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടിയാണോ നിസ്കരിച്ചതെന്ന് തിരിച്ചു ചോദിക്കാൻ തോന്നിക്കും. ഇദ്ദുനിയാവിലെ ഉപകാരത്തിന് വേണ്ടിയാണോ നീ ഇത്രയും കാലം അഞ്ചു നേരം നിസ്കരിച്ചത്? അല്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയോ? ഇദ്ദുനിയാവിലെ സുഖകരമായ ജീവിതത്തിന് വേണ്ടിയാണോ നീ അള്ളാഹുവിനെ വിശ്വസിച്ചത്? അല്ല, പരലോകമോക്ഷത്തിന് വേണ്ടിയോ? ഒരു ചെറിയ പരീക്ഷണം വരുമ്പോഴേക്കും വിശ്വാസത്തിൽ നിന്ന് ഓടി അകലുന്ന ചില സ്വഭാവങ്ങൾ ചിലരിൽ കാണാറുണ്ട്. അത് നമ്മിൽ വരാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കും. ചില ചെറിയ പരീക്ഷണങ്ങൾ വരുമ്പോ തന്നെ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വിട്ടകലുന്നതായി ചില ആളുകളെ കാണാറുണ്ട്. ഞാൻ ഇത്രയൊക്കെ സദക്ക ചെയ്തിട്ട് അവസാനം ഞാൻ പാപ്പരായല്ലോ, ഇപ്പൊ എന്നെ ആരും സഹായിക്കാനില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്നു വഹിക്കേണ്ടത് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളിൽ നിന്ന് വരാതിരിക്കണം. വിശ്വാസവും ഖുർആനെ പഠിക്കലും നമ്മൾ അതിൽ നിന്ന് നമ്മളെ അതിൽ നിന്ന് മോചിപ്പിക്കേണ്ടത്. ആ തരം ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരായിത്തീരുന്ന പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥകളിലേക്ക് മനുഷ്യരെ നമ്മൾ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാന, പറയുക, അള്ളാഹു നമുക്ക് എഴുതി വെച്ചതല്ലാതെ നമ്മ ബാധിക്കുന്നില്ല എന്ന്. ഹുവ മൗലാന, അവനാണ് നമ്മുടെ രക്ഷിതാവ് കേട്ടോ. നമുക്ക് അള്ളാഹ് എഴുതിയതല്ലാതെ ചിലത് പറയാൻ തലയിൽ വരച്ചതല്ലാതെ വരിക, അതിൽ കാര്യമുണ്ട്? അള്ളാഹ് നമുക്ക് വിധിച്ചതല്ലാതെ വരിക, പക്ഷെ അത് വന്ന് ഭവിച്ചതിന് ശേഷമേ അറിയുള്ളൂ എന്താണ് അള്ളാഹ് നമുക്ക് വിധിച്ചതെന്ന്. അതിന് മുമ്പ് അറിയില്ലല്ലോ. ചിലർ പറയാറുണ്ട്, അള്ളാഹ് എന്നെ നരകത്തിൽ പോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ ഏതായാലും നിസ്കരിച്ചിട്ട് കാര്യ. അത് വളരെ ദോഷത്തരാണ് പറയുന്നത്, വിഡ്ഢിത്താണ് പറയുന്നത്. അള്ളാഹു എന്നെ നരകത്തിലാണോ സ്വർഗത്തിലാണോ കൊണ്ടുപോയി വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അത് വന്ന് ഭവിച്ചു കഴിഞ്ഞിട്ടേ എനിക്കറിയാൻ പറ്റും. അങ്ങനെ ഒരു ഉദ്ദേശത്തിന്റെ പേരിൽ ഞാൻ നമസ്കാരവും നോമ്പും സക്കാത്തും ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ അപ്പൊ മനസ്സിലാവുക അള്ളാഹ് എന്നെ നരകത്തിൽ കൊണ്ടാക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് നമ്മൾ തന്നെയാ വെച്ചേക്കുന്ന വാർത്ത. അപ്പൊ അത് ഖദറിനെ കുറിച്ചുള്ള തെറ്റായ ധാരണയിൽ നിന്ന് വരുന്നതാണ്. ഒരു സംഗതി സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് എനിക്ക് വിധിച്ചത് ഇതാണ് എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അള്ളാഹു ആണ് എന്റെ രക്ഷാധികാരി എന്ന് മനസ്സിലാക്കുക. വാഴമ്പാഹി പല്യത്തവക്കലിൽ സത്യവിശ്വാസികൾ അള്ളാഹുവിന് വരമേൽപ്പിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും വന്ന് ഭവിച്ചിട്ട് അവർ ക്ഷമിച്ചാൽ ആ ക്ഷമയേക്കാളും വളരെ വലിയ, അതിനേക്കാളും എത്രയോ നല്ല പ്രതിഫലം, അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെക്കാളും വളരെ നല്ല പ്രതിഫലമായിക്കൊണ്ട് അള്ളാഹു അതിന് പിന്നെ പ്രതിഫലം നൽകും എന്നുള്ള വാഗ്ദാനമാണ് ഈ ആയത്തിൽ. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅഹു വയക്ഷിഫുസ്സു, അള്ളാഹു അല്ലയോ ഉത്തരം നൽകുന്നവൻ? ഒരു കഷ്ടപ്പെടുന്നവൻ അവൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ കഷ്ടം നീക്കിക്കൊടുക്കുന്നത് അള്ളാഹു അല്ലയോ? അതുകൊണ്ട് കഷ്ടപ്പാട് വരുമ്പോ അള്ളാഹുവിലേക്ക് തന്നെ അതിനെ അർപ്പിക്കണം, അള്ളാഹുവിനോട് തന്നെ ചോദിക്കണം. വസ്തഈനു ബിസ്സബ്രി വസ്സലാ, അള്ളാഹുവിന്റെ സഹായം ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും നമ്മൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. പിന്നെ ഒരു അവസാനമായ ഒരു ദുആ കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അബൂ ഉമാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമവും കടത്തിൽ മുങ്ങിയിരിക്കുന്ന അവസ്ഥയുമായപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞൊരു പ്രാർത്ഥനയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്, ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി പറയുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹരി ദിജാർ. അല്ലാഹുവേ, ഞാൻ നിന്നിലേക്ക് ശരണം തേടുന്നു, എന്റെ അശക്തിയിലും എന്റെ അലസതയിലും ഞാൻ അള്ളാഹുവിൽ നിന്നിലേക്ക് ശരണം തേടുന്നു. എന്റെ ഭീരുത്വത്തിൽ നിന്നും എന്റെ പിശുക്കിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ നിന്നിലേക്ക് ശരണം തേടുന്നു. കടം കൊണ്ട് വലയുന്നതിൽ നിന്നും ചിലർ എന്നെ അടക്കി ഭരിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നിലേക്ക് ശരണം തേടുന്നു. ഈ ദുആ വളരെ നല്ല ദുആയാണ്. അങ്ങനെ അബു ഉമാമ ഈ ദുആ ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഫഅൽതു ദാലിക്, ഞാൻ അതുപോലെ ചെയ്തു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു. ഫഅദ്ഹബല്ലാഹു ഹമ്മി വഖദാ ദൈനി, എന്റെ ദുഃഖം അള്ളാഹു എന്നിൽ നിന്ന് അകറ്റിത്തരികയും എന്റെ കടം വീട്ടിത്തരികയും ചെയ്തു എന്ന് അദ്ദേഹം ഹദീസിൽ റിപ്പോർട്ട് ചെയ്തതായി കാണാൻ കഴിയും. അപ്പൊ നമുക്ക് വിഷമം വരുമ്പോ അതിനോട് എടുക്കേണ്ട നിലപാടും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും ഒക്കെയാണ് ഇപ്പൊ കേട്ടത്. ഇത് പ്രകാരം സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഏതൊരു വിഷമഘട്ടത്തെയും നേരിടുവാൻ ശക്തമായ ഈമാനും അതിനെ പിന്താകുന്ന ഖുർആനിൽ നിന്നുള്ള അറിവും നമ്മളിൽ ഉണ്ടായിത്തീരുമ്പോൾ തീർച്ചയായും വിഷമഘട്ടങ്ങളെ നേരിടുവാൻ വളരെ എളുപ്പമാകും. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശ്രമം തീർച്ചയായും വേണ്ടതുണ്ട്. എന്നിലും നിങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കേണ്ട പരിശ്രമങ്ങൾ ക്ഷമ വർദ്ധിപ്പിക്കുക, ദുഃഖങ്ങൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഈ നോമ്പ് നമ്മുടെ മുന്നിൽ സമാഗതമായിരിക്കുകയാണ്, നോമ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ കുറെ പ്രാവശ്യം കേട്ടതാണ്. നോമ്പില് ലൈലത്തുൽ ഖദറുണ്ട്, പിന്നെ ഖിയാമുൽ ലൈലുകളുണ്ട്, ഫർളായ നമസ്കാരവും നോമ്പും ഐച്ഛികമായ നമസ്കാരവും മറ്റ് സദഖകളും ധർമ്മങ്ങളും ചെയ്യലും മറ്റ് നോമ്പുകാരെ നോമ്പ് തുറപ്പിക്കലും സുന്നത്ത് ചെയ്താൽ ഫർദിന്റെ കൂലി കിട്ടുന്ന, ഫർദ് ചെയ്താൽ മറ്റ് സമയങ്ങളിൽ 70 ഫർദുകൾ ചെയ്യുന്ന കൂലിയും ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ മാസമാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ആ മാസത്തിന് പരിപൂർണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ആക്കി തീർക്കട്ടെ. ഇനി എന്തെങ്കിലും ചെറിയ സംശയങ്ങളുണ്ടെങ്കിൽ ആരായുന്നതിൽ തെറ്റില്ല, അറിയുമെങ്കിലും പറയാം. Thank you.
വന്ന ഭവിഷ്യത്തിൽ ദുഃഖിക്കാതിരിക്കുവാനും